അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹം ചോദിച്ചു, എന്താണ് വേണ്ടത്? പണയമായിട്ട് നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, അർഹിനൂനി നിസാഅക്കും, അല്ലെ ഈ വൃത്തികെട്ടവൻ അവൻ പറഞ്ഞു, അർഹിനൂനി നിസാഅക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളെ എനിക്ക് പണയമായി തന്നാൽ മതി, എൻ്റെ ഭാര്യയോ അതല്ലെങ്കിൽ മകളെയോ പണയമായി കിട്ടോ. അത്ര വൃത്തികെട്ടവനാണ് ഞാൻ. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ അഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ഭാര്യമാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ പെൺമക്കളെ നിന്റെ അടുക്കൽ എങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കാനാണ്? നീ അറബികൾ ഏറ്റവും ഭംഗിയുള്ള ആളല്ലേ, നിന്റെ അടുക്കൽ ഇവിടെ ആക്കിപ്പോയി, പിന്നെ അവസാനം ആ പെൺകുട്ടികൾ നിന്റെ അടുക്കൽ ആയിക്കഴിഞ്ഞാൽ നിന്നെ വിശ്വസിച്ചേൽപ്പിക്കണം, നീ അത്ര ഭംഗിയുള്ള ആളാണ്. അവനൊന്ന് പൊക്കി, അവനൊന്ന് ആളത് വേലക്കാക്കി കൊടുത്തു. അപ്പോൾ കാബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫർഹിനൂനി അബ്നാഅക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ കിട്ടിയാൽ മതി, കുട്ടികളുണ്ടല്ലോ, കുട്ടികളോട് ആക്കിക്കോ, പണയമായിട്ട് വെച്ചാൽ മതി, പൈസ തിരിച്ചു തരുമ്പോൾ ഞങ്ങൾ കുട്ടികളെ തിരിച്ചു തരും. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ പറഞ്ഞു, കൈഫ നർഹലുക അബ്നാഅന, കുട്ടികളെങ്ങനെ ഞങ്ങൾ തരാം? ഫയുസബ്ബു അഹദുഹും, പിന്നെ നാളെ അവരെ അതും പറഞ്ഞായിരിക്കും ആളുകൾ കളിയാക്കുക. ആളുകൾ പറയും, റൂഹി നബി വസ്ഖിൻ ഔ വസ്ഖൈനി, കുറച്ച് അരി കിട്ടാൻ വേണ്ടിയിട്ട് പണയം വെക്കപ്പെട്ട ആളാണ് ഞാൻ, പിന്നെ പണയവസ്തുവാണ് പണ്ട് പിന്നെ അരി കിട്ടാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് ആ കുട്ടികളെ പറ്റി നാളെ ആൾക്കാർ പറയില്ലേ? അപ്പൊ അങ്ങനെ ഒരു പറയുന്ന അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വാൾ നിനക്ക് പണയം വെച്ച് തന്നു കഴിഞ്ഞാൽ അതിന് പകരമായി തൽക്കാലം തരാൻ പറ്റുമോ? അപ്പോൾ ഇവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, നീ വാൾ കൊടുന്നോ. അപ്പൊ മുഹമ്മദ് ഇബ്നു മസ്ലമയുടെ അടുക്കലേക്ക് വാളുമായി ഒരു സംശയമില്ലാത്ത രൂപത്തിൽ ചെല്ലുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ സംസാരമൊക്കെ നടത്തിയത്. ഇനി വാളുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ഇബ്നു മസ്ലമ വാളുമായി ഇവന്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുക, എന്താണ് വാള് പണയത്തിന് എടുക്കാൻ വേണ്ടി വന്നതാണല്ലോ എന്ന ധാരണയിൽ അവനെ നിർത്താൻ വേണ്ടി, അവനൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് ഇബ്നു മസ്ലമ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ തിരിച്ചുപോയി. അങ്ങനെ ഒരു സമയം നിശ്ചയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബൂ നായില, അദ്ദേഹം ഈ സംഘത്തിൽപ്പെട്ടയാളാണ്, അദ്ദേഹം കഅബ് ഇബ്നു അഷ്റഫിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, കുറച്ചു നേരം അവരോട് ഇരുന്ന് കവിതയൊക്കെ പാടി അങ്ങനെ വർത്താനം പറഞ്ഞതിന് ശേഷം അബൂ നായില അദ്ദേഹം പറഞ്ഞു, കഅബെ, ഞങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നീ ആ കാര്യം രഹസ്യമാക്കി സൂക്ഷിക്കണത് ആരോടും പറയാൻ പാടില്ല. അപ്പോൾ കഅബ് ഇബ്നു അഷ്റഫ് പറഞ്ഞു, പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല, രഹസ്യല്ലേ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ നായില അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറ്റം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് വന്നതുകൊണ്ട് വലിയൊരു പ്രയാസമായിരിക്കുകയാണ് മദീനയിൽ. ഇപ്പൊ നോക്കിയപ്പോ അറബികളെല്ലാവരും നമ്മുടെ ശത്രുക്കളായി, മക്കാർ ശത്രുക്കളാണ്, ചുറ്റുപാടുമുള്ള എല്ലാ അറബികളും ഇപ്പൊ നമുക്ക് ശത്രുക്കളാണ്. മാത്രമല്ല അവരെല്ലാം ഒരുമിച്ച് നിന്ന് നമ്മളോട് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, മദീനക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എൻ്റെ ഇതേ അഭിപ്രായമുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ഒപ്പമുണ്ട്. അവർക്ക് നിന്റെ അടുക്കൽ വന്ന് നിന്നോടൊന്ന് സംസാരിച്ച് നിന്നോടൊരു കൂടിയാലോചന നടത്തണമെന്ന ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് കഅബിനോട് അബൂ നായില ചോദിച്ചു. അപ്പൊ കഅബ് നേതാവല്ലേ, അപ്പൊ അവൻ പറഞ്ഞു, വന്നോ, നമുക്ക് സംസാരിക്കാം, കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മുഹമ്മദ് ഇബ്നു മസ്ലമയും അബൂ നായിലയും അവർ ഹിജറ മൂന്നാം വർഷം റബീഉൽ അവൽ 14-ന്റെ രാത്രിയിൽ, നല്ല പൂർണ്ണചന്ദ്രനുള്ള രാത്രിയിൽ അവർ കഅബ് ഇബ്നു അഷ്റഫിന്റെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ അവിടേക്ക് പോകുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടുമുട്ടി. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരോട് പറഞ്ഞു, ഇൻതലിഖു അലസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക. അള്ളാഹുമ്മ അഇൻഹും, അള്ളാഹു എന്നെ ഇവരെ സഹായിക്കണേ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തിരിച്ചുപോയി. ഈ പറഞ്ഞ സംഘം, ഈ പറഞ്ഞ കുറച്ച് ആളുകൾ അവർ കഅബ് ഇബ്നു അഷ്റഫിന്റെ വീട്ടിലേക്കും പോയി. അങ്ങനെ കഅബ് ഇബ്നു അഷ്റഫ് വീട്ടിൽ രാത്രി കിടക്കുകയാണ്. അവന്റെ ഒപ്പം അടുത്ത് കല്യാണം കഴിച്ച അവന്റെ ഭാര്യയുണ്ട്, കുറച്ചായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇവര് പിന്നെ പുതിയാപ്പിളയും പുതിയണ്ണും വീട്ടില് കിടന്നുറങ്ങാൻ, അപ്പോൾ പുറത്തു നിന്ന് മുഹമ്മദ് ഇബ്നു മസ്ലമ കഅബ് ഇബ്നു അഷ്റഫിനെ വിളിച്ചു. അങ്ങനെ കഅബിനെ വിളിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, നീ ഇപ്പൊ എങ്ങോട്ടാണ് പുറത്തു പോകുന്നത്, നിങ്ങളിപ്പോ എങ്ങോട്ടാണ് പുറത്തു പോകുന്നത്? അപ്പോൾ കഅബ് പറഞ്ഞു, അത് എൻ്റെ സഹോദരനായ മുഹമ്മദ് ഇബ്നു മസ്ലമയും അബൂനായിലയുമാണ്, എൻ്റെ പരിചയക്കാരാണ്, എൻ്റെ കൂട്ടുകാരാണ്, അവർ എന്നെ വന്ന് അവരോട് കുറച്ച് സംസാരിക്കാൻ പോവാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അസ്മഉ സൗതൻ കഅന്നഹു യഖ്തുറു മിൻഹു ദം, രക്തമുത്തി വീഴുന്ന രൂപത്തിലുള്ള ഒരു ശബ്ദമാണ് അവരുടെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മണക്കാൻ സാധിക്കുന്നത്, ഇതിലെന്തോ ചതിയുണ്ട്. ആ പെണ്ണിന്റെ ബുദ്ധി എന്നത് ഹദീസുകൾ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞേക്കാം, അവരാ വിളിയിൽ നിന്ന് ആ പെണ്ണ് മനസ്സിലാക്കിയെടുത്തു. കഅബിനെ വിളിച്ച ആ സമയവും ആ വിളിയുടെ രൂപത്തിൽ നിന്നും ഒരു മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹം എത്ര ബുദ്ധിയുള്ളതാണ്, പക്ഷെ ആ വിളിയിൽ നിന്ന് ആ പോക്ക് കണ്ടപ്പോൾ തന്നെ പെണ്ണിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ കഅബ് പറഞ്ഞു, ഇന്നമാ ഹുവ അഖി മുഹമ്മദ് ഇബ്നു മസ്ലമ വറദീഇ അബൂ നായില, എന്റെ സഹോദരൻ അബൂ നായിലയും അതുപോലെ മുഹമ്മദ് ഇബ്നു മസ്ലമയുമാണത്. ഇന്നൽ കരീമ ലൗ ദുഇയ ഇലാ തഅനതിൻ ബിലൈലിൻ ലഅജാബ, ഒരു മാന്യനായ ധൈര്യമുള്ള ഒരു മനുഷ്യൻ രാത്രിയാണെങ്കിലും അവനെ വെട്ടാൻ വിളിച്ചാലും അവൻ അങ്ങോട്ട് പോകണം. അതാണ് അറബികളുടെ സംസ്കാരം. അതുകൊണ്ട് ഞാൻ ഏതായാലും പോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് ഇവരുടെ അടുക്കലേക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇവൻ നല്ല അത്രക്ക് പുരട്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബൂ നായില അദ്ദേഹം തൻ്റെ ഒപ്പമുള്ള ആളുകളോട് മുന്നേ തന്നെ പറഞ്ഞു വെച്ചിരുന്നു, ഇതാ നിങ്ങൾ ഞാനിവനെ അടുത്തു വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ തല പിടിച്ചിങ്ങനെ മണക്കും. അങ്ങനെ മണക്കുന്നതിനിടയിൽ എനിക്ക് നല്ല അവൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ പെരടി നോക്കി വെട്ടണം എന്ന് അബൂ നായില ആദ്യം തന്നെ തന്നോടൊപ്പം വരുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ കഅബ് ഇബ്നു അഷ്റഫ് ഇവരുടെ അടുക്കലേക്ക് നല്ല അത്രക്ക് പുരട്ടി ഇവരുടെ അടുക്കലേക്ക് വന്നു. അങ്ങനെ ഇവൻ വന്നപ്പോൾ ഇവർ കുറച്ചു നേരം സംസാരിച്ചു. അങ്ങനെ അതിൽ ഒരാൾ പറഞ്ഞു, അങ്ങനെ നമുക്ക് സംസാരിക്കാം, കുറച്ച് അപ്പുറത്തെ വീടിന് പോയി സംസാരിച്ചാലോ, നമുക്ക് ഈ രാത്രി വർത്താനം പറഞ്ഞിരിക്കാം, കുറച്ച് നേരം വെറും വർത്താനം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് കഅബ് ഇബ്നു അഷ്റഫിനെയും കൂട്ടി ഈ പറഞ്ഞ സംഘം ആളുകൾ അവർ ഷഅബുൽ അജൂസ് എന്ന സ്ഥലത്തേക്ക്, കുറച്ച് അപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി ഒരു നടന്നുപോയി. അങ്ങനെ നടക്കുന്നതിനിടയിൽ അബൂ നായില അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തുക ലൈലതി ത്വീബൻ അഅ്തറ ഖത്തു, ഈ രാത്രി എന്തൊരു നല്ല മണമാണ്, ഇത് ഇത്ര നല്ലൊരു അത്തർ ഞാൻ ഇതിനു മുൻപ് മണത്തിട്ടില്ല, എവിടെ നിന്നാണോ ഈ സുഗന്ധം വരുന്നത്? അപ്പോൾ കഅബ് പറഞ്ഞു, ഇന്ദി അഅ്തറു നിസാഇൽ അറബ്, അറബികളെ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള അത്തർ എൻ്റെ കയ്യിലുണ്ട്, ഞാനാണത് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അബൂ നായില പറഞ്ഞു, അച്ചായുദാനുലി അൻ അസുമ റാസക്, തലൊന്ന് മണത്തോക്കട്ടെ, നല്ല മണമുണ്ടല്ലോ അത്. അപ്പോൾ പറഞ്ഞു, മണത്തോക്കിക്കോ എന്ന് പറഞ്ഞു ഇവൻ തല താഴ്ത്തി കാണിച്ചു കൊടുത്തു. അങ്ങനെ മുഹമ്മദ് ഇബ്നു മസ്ലമ തല ഇങ്ങനെ പിടിച്ച് മണത്തോക്കി, എന്നിട്ട് വീണ്ടും വിട്ടു. അങ്ങനെ ഒരു വീണ്ടും കുറച്ചു നേരം കൂടി നടന്നു. കുറച്ചു നേരം കൂടി നടന്നതിന് ശേഷം അബൂ നായില പറഞ്ഞു, നല്ല മണം, ഒന്നുകൂടി മണക്കട്ടെ ഞാൻ. അപ്പോൾ വീണ്ടും തല കാണിച്ചു കൊടുത്തു, രണ്ടാമത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പിടുത്തം ശരിക്കായിട്ടില്ല. അങ്ങനെ മൂന്നാമത്തെ തവണ അബൂ നായില പറഞ്ഞു, ഒന്നുകൂടി മണക്കട്ടെ, എന്തൊരു മണമാണത്. അങ്ങനെ ഇവനെ മൂന്നാമത് കിട്ടിയപ്പോൾ ഇവരെ പെരടി ഇങ്ങനെ താഴത്തേക്ക് പിടിച്ചിട്ട് അബൂ നായില പറഞ്ഞു, ദൂനക്കും അദുവല്ലാ, അള്ളാഹുവിന്റെ ശത്രു ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നു, വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് വെട്ടി. ഇവൻ നല്ല നീളമുള്ള മനുഷ്യനായിരുന്നു, നല്ല ശക്തിയുണ്ട്, നല്ല നീളമുണ്ട്. ഇവനെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പായ ഉടനെ എല്ലാവരും കൂടി ഒരുമിച്ച് കഅബ് ഇബ്നു അഷ്റഫിനെ വധിക്കാൻ വേണ്ടി വെട്ടി. അങ്ങനെ പക്ഷേ അവരെ വെട്ടോണ്ടൊന്നും ഇവനെ ഒന്നും പറ്റിയിട്ടില്ല. കഅബ് ഇബ്നു അഷ്റഫിനെ ഈ പറഞ്ഞ എല്ലാവരും കൂടി വെട്ടി. സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് അതുകൊണ്ട് മുറിവ് വരണ്ടായി. വേറെ ആളെ വാള് മേത്ത് കൊണ്ടിട്ട് സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് മുറി പറ്റി, എന്നിട്ട് ഇവനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ അദ്ദേഹം ഒരു നല്ല കത്തി എടുത്തിട്ട് ഇവൻ്റെ അടിവയറ്റിന് ആ കത്തി കൊണ്ട് കുത്തിക്കയറ്റി. അങ്ങനെയാണ് അവൻ മരിക്കുന്നത്. കഅബ് ഇബ്നു അഷ്റഫ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച ഈ പിശാജ് മരിച്ചു വീഴുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഇവർ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിച്ചു ചെന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുക്കലെത്തിയപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു അക്ബർ. അപ്പൊ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇവർ പോയ കാര്യം സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്കിറങ്ങി വന്നു. അവിടുന്ന് പറഞ്ഞു, അഫ്ലഹത്തിൽ വുജൂ, ഇതാ ഈ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളയോട് സഹാബികൾ പറഞ്ഞു, വജ്ഹുക യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ മുഖമാകട്ടെ പ്രകാശപൂരിതമായിരിക്കുന്നു എന്ന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ അവരുടെ നേതാവായിരുന്ന കഅബ് ഇബ്നു അഷ്റഫ്, ഇവനെ പറ്റിയിട്ട് ഖുർആനിൽ ചില ആയത്തുകളിൽ പറയ പാഗൂത്ത് എന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. കഅബ് ഇബ്നു അഷ്റഫിന്റെ അടുക്കലേക്കായിരുന്നു മുനാഫിക്കുകൾ വിധി തേടിപ്പോയിരുന്നത്. യഹൂദന്മാർ അവരുടെ നേതാവായിരുന്നു ഇവൻ. ഈ കഅബ് ഇബ്നു അഷ്റഫ് ഇവൻ കൊല്ലപ്പെട്ടതോടുകൂടി ജൂതന്മാരുടെ പിന്നെ അവരുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഭയം ഒന്നുകൂടി വർദ്ധിച്ചു. ഈ സംഭവം ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇക്കാലഘട്ടത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം, സയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ ഖറദ എന്ന പ്രദേശത്തേക്ക് നടന്ന സരിയത്താണ്. സരിയത്തിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സരിയത്തും മറ്റൊന്ന് ഗസ്വത്തുമാണ്. സരിയ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളിൽ ഒരു വിഭാഗം ആളുകളെ കച്ചവട സംഘങ്ങളെ ലക്ഷ്യമാക്കി അയച്ചിരുന്ന പിന്നെ ചെറിയ സൈന്യങ്ങളാണ് സരിയത്ത്. സയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സരിയ ഒരു സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന് മുൻപ് നടന്ന അവസാനത്തെ വിജയകരമായ സരിയത്ത് ഈ സരിയത്താണ്. വിജയിച്ച ഏക സരിയത്ത്, ഏക യുദ്ധ പടയോട്ടം ഈ ഒരു സരിയത്താണ്, ഈ ഒരു സംഭവമാണ്. ഉഹദ് യുദ്ധത്തിന് മുൻപ് സംഭവിച്ച അവസാനത്തെ സരിയ, വിജയകരമായ സരിയത്ത് ഇതാണ്. ഇതിന് കാരണമായ സംഭവം, മക്കയിലെ ഖുറൈശികൾ അവർ ബദർ യുദ്ധം കഴിഞ്ഞു, പരാജയത്തിലാണ്. അവരുടെ യാത്രക്ക്, അവരുടെ കച്ചവട യാത്രയുടെ സമയം അടുത്തു വരാൻ തുടങ്ങി അല്ലേ. ഖുറൈശികൾക്ക് കച്ചവടത്തിനായി രണ്ട് യാത്രകളുണ്ട്. ഒന്ന് യമനിലേക്കുള്ള യാത്ര, പിന്നൊന്ന് ഷാമിലേക്കുള്ള യാത്ര. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹ്ലത്ത് ഈലാഫിഹിം റഹ്ലത്ത് അഷ്ഷാഇ റഹ്ലത്ത് അഷ്ഷിതാഇ വസ്സൈഫ് അല്ലെ. വേനൽക്കാലത്തും തണുപ്പുകാലത്തും അവർ നടത്തിയിരുന്ന രണ്ട് യാത്രകൾ. ഈ യാത്രകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ യാത്രയുടെ സമയമായി. ഷാമിലേക്ക് അവർ പോയിരുന്നത് മദീനയുടെ അതിരുകൾക്കടുത്തുകൂടെയാണ്. അപ്പം ഇനി മദീനയുടെ അതിരിൻ്റെ അടുത്തുകൂടെ പോകാൻ അവർക്ക് വയ്യ. കച്ചവടം നടത്തിയിട്ടില്ലെങ്കിൽ ആകട്ടെ, മക്കയിലെ അവസ്ഥ ആകെ താറുമാറാകും. അങ്ങനെ മക്കക്കാർ കൂടിയാലോചിച്ചു എന്ത് ചെയ്യണം. കൂടിയാലോചിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സഫ്വാൻ ഇബ്നു ഉമയ്യ, സഫ്വാൻ ഇബ്നു ഉമയ്യ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഫ്വാൻ ഇബ്നു ഉമയ്യ അവൻ പറഞ്ഞു, നമ്മളിവിടെ മക്കയിൽ കച്ചവടമൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടിയാൽ ഇവിടെ കിടന്ന് നശിക്കേണ്ടി വരും. അതല്ല, നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ആകെ പരിങ്ങലിലാകും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരാളെ പറഞ്ഞുതരാം, അയാൾക്ക് ഷാമിലേക്കുള്ള വേറെ ഒരു വഴി അറിയാം, തരീഖത്തുൽ നജ്ദിയ എന്ന പേരിലുള്ള ഒരു വഴി. അത് മക്കക്കാർക്ക് അറിയാത്ത വഴിയാണ്. ആ തരീഖത്തുൽ നജ്ദിയ എന്ന് പറഞ്ഞാൽ മക്കയുടെ വളരെ വിദൂര, മദീനയുടെ വളരെ വിദൂരമായ അതിരുകളിലൂടെ ഷാമിലേക്ക് പോകണം, വളരെ ദൂരമുള്ള വഴിയാണ്. അങ്ങനെ മക്കക്കാർ പോകാറില്ല, അവർ ഷാമിലേക്കുള്ള യാത്ര അപ്രകാരം പോയിരുന്നില്ല. പക്ഷേ ആ വഴി അറിയുന്ന ഒരാളുണ്ട്, അയാൾ ഞാൻ നിങ്ങൾക്ക് വഴികാട്ടിയായി നിശ്ചയിച്ചു തരാം, അയാളോടൊപ്പം നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അവർ ചോദിച്ചു, ആരാണ് ഈ ആള്? അവർ പറഞ്ഞു, ഫുറാത്ത് ഇബ്നു ഹയ്യാൻ എന്ന വ്യക്തിയാണ്. ഈ ഫുറാത്ത് ഇബ്നു ഹയ്യാൻ, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, അദ്ദേഹം മുസ്ലിമീങ്ങൾക്കിടയിലെ ചാരനായി അബൂ സുഫിയാൻ നിശ്ചയിച്ചിരുന്ന ഒരാളാണ്. അബൂ സുഫിയാൻ മുസ്ലിമീങ്ങൾക്കിടയിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാരനായി നിശ്ചയിച്ചിരുന്നയാളാണ് ഫുറാത്ത് ഇബ്നു ഹയ്യാൻ. പിന്നീട് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. ഈ ഫുറാത്ത് ഇബ്നു ഹയ്യാൻ അദ്ദേഹത്തിന് മക്കയിൽ നിന്ന് ഷാമിലേക്ക് തരീഖത്തുൽ നജ്ദിയയിലൂടെ പോകാൻ അറിയും. അതുകൊണ്ട് അദ്ദേഹത്തെ വഴികാട്ടിയാക്കിയാൽ നമുക്ക് സുരക്ഷിതരായി ഷാമിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഖുറൈശികൾ അവരവരുടെ കച്ചവട സംഘം പുറപ്പെട്ടു. ഇയാളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരുടെ കച്ചവട സംഘം പുറപ്പെട്ടു. അവരോടൊപ്പം വലിയ വലിയ സമ്പാദ്യമുണ്ട്, കുറെ വെള്ളിയുണ്ട്. അങ്ങനെ സഫാൻ ഇബ്നു ഉമയ്യയുടെ നേതൃത്വത്തിൽ അവർ ഷാമിലേക്കുള്ള കച്ചവട യാത്ര പുറപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഈ വിവരം അറിയുന്നത് അത് മുശ്രിക്കുകൾ വഴി തന്നെയാണ്. എങ്ങനെയാണ് റസൂലുള്ള വിവരം അറിഞ്ഞത്? അബൂ നുഐമ ഇബ്നു മസ്ഊദിനിൽ അഷ്ജഈ എന്ന വ്യക്തിയാണ് മുശ്രിക്കൻ. അദ്ദേഹം മദീനയിലേക്ക് വന്നു, അവിടെയുള്ള ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കിനാനത്ത് ഇബ്നു അബിൽ ഹുഖൈഖ് എന്ന വ്യക്തിയുടെ അടുക്കൽ താമസിക്കാനും ഇവരെ സന്ദർശിക്കാനും വേണ്ടിയിട്ടാണ് ഈ അബൂ നുഐമ ഇബ്നു മസ്ഊദ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇവർ കള്ളു കുടിച്ചിരിക്കാൻ, മദ്യം കുടിച്ചിരിക്കാൻ, മദ്യം സേവിച്ചിരിക്കുന്നതിനിടയിൽ കുറച്ച് കള്ളു ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇവരെ അറിയാതെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയെക്കുറിച്ചൊക്കെ കള്ളു കുടിച്ചപ്പോൾ ഇവരറിയാതെ പുറത്ത് പറഞ്ഞു പോയി. അന്ന് കള്ള് നിരോധിക്കപ്പെട്ടിട്ടില്ല അല്ലേ? കള്ള് നിരോധിക്കപ്പെട്ട സംഭവം നമ്മൾ ഇതുവരെ പറയുകയും ചെയ്തിട്ടില്ല. കള്ള് നിരോധിക്കപ്പെട്ട പിന്നീടാണ്. കള്ള് അന്ന് നിരോധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ സാക്ഷിയായി ആ കൂട്ടത്തിൽ സലീത്ത് ഇബ്നു നുഅ്മാൻ എന്ന സഹാബിയുണ്ട്. അതേ മുസ്ലിമാണ്. സലീത്ത് ഇബ്നു നുഅ്മാൻ ആ സംഘത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവന് വലിയ കള്ള് ഉള്ളിലേക്ക് ചെന്ന പിന്നെ എന്താ പറയാന്ന് പറയാൻ പറ്റില്ല. ഇവനെല്ലാ സംഭവങ്ങളും വള്ളിപുള്ളി വിടാതെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട ഉടനെ സലീത്ത് ഇബ്നു നുഅ്മാൻ അദ്ദേഹം പുറത്തിറങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ഇബ്നു ഹാരിഥയെ 100 കുതിര പടയാളികളോടൊപ്പം ഇവരെ ലക്ഷ്യമാക്കി പറഞ്ഞയച്ചു. അങ്ങനെ അവർ ഖറദ എന്ന പ്രദേശത്ത് വെച്ച് ഈ യാത്രാ സംഘത്തെ കണ്ടുമുട്ടി. ഇവരെ കണ്ടതോടുകൂടി സഫാൻ ഇബ്നു ഉമയ്യയും ഒപ്പമുണ്ടായിരുന്ന ഖുറൈശികളും സാധനക്കെ അവിടെ ഇട്ട് അവർ ഓടി മക്കയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ മുസ്ലിമീങ്ങൾ ഈ പറഞ്ഞ സമ്പാദ്യം മുഴുവൻ അവർ മദീനയിലേക്ക് എത്തിക്കുകയും ഇവരുടെ വഴികാട്ടിയായി വന്ന ഫുറാത്ത് ഇബ്നു ഹയ്യാനെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. ഫുറാത്ത് ഇബ്നു ഹയ്യാൻ അദ്ദേഹം തടവുകാരനായി വന്ന. അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി മദീനയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അന മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്, ഇന്ന മിൻകും റിജാലൻ നകിലുഹും ഇലാ ഈമാനിഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ മുസ്ലിമാണ് എന്ന അവരുടെ വാക്ക് അത് നമ്മൾ പരിഗണിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഫുറാത്ത് ഇബ്നു ഹയ്യാൻ. അതായത് ഫുറാത്ത് ഇബ്നു ഹയ്യാൻ ചാരനാണ് എന്ന് വ്യക്തമായ ആളാണ്. പക്ഷെ അയാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞതോടുകൂടി അയാൾ ആ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുകയാണ്. ഇസ്ലാമിലെ നിയമതാണ്, നാം ഒരാളുടെ പ്രത്യക്ഷമായ രൂപം എന്താണ് അതാണ് പരിഗണിക്കുക, അയാളുടെ രഹസ്യങ്ങൾ എന്താണ്, അയാൾ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്കാണ് നാം ഇട്ടുകൊടുക്കുന്നത്. പിന്നീട് ഫുറാത്ത് ഇബ്നു ഹയ്യാൻ അദ്ദേഹം മുസ്ലിമാവുകയും ഇസ്ലാമിൽ വിജ്ഞാനം നേടുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഈ സംഭവം മുശ്രിക്കുകൾക്ക് വലിയ അടിയായി. അവരുടെ അവസാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ കച്ചവട സംഘം. അതും തകർന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയായിപ്പോയി. അവർക്ക് വലിയ നഷ്ടമാണ് അതുകൊണ്ട് നേരിട്ടത്. അപ്പൊ ഇനി അവരുടെ മുന്നിൽ ആകെ രണ്ട് വഴിയാണുള്ളത്. രണ്ടാലൊരു വഴി എടുക്കണം. ഒന്നല്ലെങ്കിൽ അവർ ഇനി മുസ്ലിമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ റസൂലിനോട് കരാറിലെങ്കിലും ഏർപ്പെടുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സുൽഹിൽ ഏർപ്പെടുക, അതാണ് ഒരു വഴി. അത് അവർ അംഗീകരിച്ചില്ല. അവർ രണ്ടാമത്തെ വഴിയാണ് സ്വീകരിച്ചത്. എന്തായിരുന്നു രണ്ടാമത്തെ വഴി? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവസാനത്തെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക, റസൂലുള്ളയെയും മുസ്ലിമീങ്ങളെയും തകർക്കുന്ന അവസാന ശക്തിയും സംഭരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക. അവർ ഈ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അതാണ് പിന്നീട് ഉഹദ് യുദ്ധത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളായി പിന്നീട് മാറുന്നത്. ഉഹദ് യുദ്ധം ഈ സംഭവങ്ങളുടെ തുടർക്കഥയായാണ് പിന്നീട് സംഭവിക്കുന്നത്. ഉഹദ് യുദ്ധത്തിന് മുൻപ് സംഭവിച്ച രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ ബദർ യുദ്ധത്തിൽ അതിന്റെ അവസാനത്തിൽ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത സഹാബികൾ അറിയിച്ച സഹാബികൾ സെയ്ദ് ഇബ്നു ഹാരിസ അദ്ദേഹം മദീനക്കാരെ അറിയിക്കുന്നതിന് വേണ്ടി വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലെ, ആ റുഖയ്യ മരിച്ചതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകളായ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. അത് ഈ കാലഘട്ടത്തിൽ ഉഹദ് യുദ്ധത്തിന് മുൻപ് സംഭവിച്ച കാര്യമാണ്. ഉഹദ് യുദ്ധത്തിന് മുൻപാണ് ഉമ്മു കുൽസൂമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. റസൂലുള്ളയുടെ രണ്ടാമത്തെ മകളാണ് ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂമിന്റെ ആദ്യത്തെ ഭാര്യയാണ് ഉമ്മു കുൽസൂമിന്റെ ആദ്യത്തെ ഭർത്താവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉമ്മു കുൽസൂമ മരിച്ചിട്ടുണ്ട്. റസൂലുള്ളയുടെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിനോട് അടുത്തായി കുറച്ച് മുൻപാണ് ഉമ്മു കുൽസൂം മരണപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളെല്ലാം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു മകൾ ഒഴികെ. ആരാണത്? ഫാത്തിമ ബിൻതു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വറളിയല്ലാഹു അൻഹ. അതുപോലെ മറ്റൊരു സംഭവം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സയെ കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സയെ കല്യാണം കഴിക്കുന്നതും ഉഹദ് യുദ്ധത്തിന് മുൻപാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ അതിന് മുൻപ് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. അതിൽ അവരുടെ അവസാനത്തെ ഭർത്താവ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അവസാനത്തെ ഭർത്താവ് ബദർ യുദ്ധത്തിന് ശേഷം മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹുനൈസ് ഇബ്നു ഹുദാഫ എന്നായിരുന്നു. ഹുനൈസ് ഇബ്നു ഹുദാഫ ബദർ യുദ്ധം കഴിഞ്ഞു ഉടനെയാണ് മരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മരിച്ചു, ഭർത്താവ് മരിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ ഭർത്താവില്ലാതെ വിധവയായി. ഇദ്ദ കാലാവധി കഴിഞ്ഞപ്പോൾ അബു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അടുക്കൽ പോയി. എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ഹഫ്സയെ നിനക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഉസ്മാനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഇനിയൊരു കല്യാണം ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവുകഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അബൂബക്കറിനോട് പറഞ്ഞു, ഹഫ്സയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചോടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഉസ്മാനേക്കാൾ ദേഷ്യം ഉണ്ടായത് അബൂബക്കറിനോടാണ്. അല്ലെ, അതിന് കാരണം എന്താണ്? ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഒന്നും പറഞ്ഞില്ല, കേൾക്കാമെന്നും പറഞ്ഞില്ല, കേൾക്കില്ല എന്നും പറഞ്ഞില്ല. ഇപ്പൊ ഈ സമയത്ത് നോക്കാൻ പറ്റില്ല, ഒന്നും പറയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാനേക്കാൾ എനിക്ക് ദേഷ്യം തോന്നിയത് അബൂബക്കറിനോടാണ്, കാരണം രണ്ടുപേരും നല്ല അടുത്ത കൂട്ടുകാരാണ്. മാത്രമല്ല, ഉസ്മാൻ എന്തെങ്കിലും ഒരു മറുപടിയെങ്കിലും പറഞ്ഞു. അബൂബക്കർ മറുപടി ഒന്നും പറഞ്ഞില്ല. അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹാലോചന വന്നു. ഹഫ്സയെ വിവാഹം ആലോചിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിവാഹാലോചന വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സയെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ റസൂലുള്ളയുടെ അമ്മോശനാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളയുടെ അമ്മോശനാണ്. അവരുടെ അബൂബക്കറിന്റെ മകളായ ആയിഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളയുടെ മകളെ ആര് കല്യാണം കഴിച്ചിട്ടുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിച്ചിട്ടുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിച്ചിട്ടുണ്ട്, ആരെ? ഫാത്തിമയെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അലിക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹഫ്സയെ കല്യാണം കഴിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, لعلك وجدت في نفسك حين عرضت علي حفصه فلم ارجع اليك شيئا. ഹഫ്സയെ നീ കല്യാണം ആലോചിച്ചപ്പോ ഞാനൊന്നും പറയാത്തതിന് ദേഷ്യമെന്തിനെ ഉമറേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഉമർ പറഞ്ഞു, അതെ എനിക്ക് ദേഷ്യമുണ്ട്, ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു മറുപടിയും പറയാതെ ഇരിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹഫ്സയെ കുറിച്ച് പറയുന്നത് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. നോക്കണം നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ സന്ദർഭത്തിലുള്ള നിലപാട് പണ്ഡിതന്മാർ പറഞ്ഞു അത്ര മനോഹരമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉമറിനോട് പറയാം, നബി ഇങ്ങനെ എന്തോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അബൂബക്കറിനോട് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം അത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉറപ്പില്ല, റസൂലുള്ള ഇതെങ്ങാനും ഇഷ്ടമായിട്ട് പറഞ്ഞതാണോ, നബി കല്യാണം കഴിക്കാൻ അന്ന് ഉദ്ദേശിച്ചു ഇനി ഇന്ന് ഉദ്ദേശിക്കുന്നില്ലയോ, ഇതൊന്നും അബൂബക്കറിനെ അറിയില്ല. അപ്പൊ ഇനി അഥവാ ഞാൻ എങ്ങാനും പറഞ്ഞ് ഉമർ വലിയ പ്രതീക്ഷയിലിരുന്ന് അവസാനം റസൂലുള്ള വിവാഹം ആലോചിച്ചിട്ടില്ലെങ്കിൽ അത് ഉമറിനൊരു വിഷമാവും. എന്നാൽ അപ്പൊ ഉമറിന് വിഷമമാകേണ്ടതില്ല എന്നതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും ഉണ്ടാതിരുന്നത്. അതുകൊണ്ട് ഉമറിന് അബൂബക്കറിനോട് ഒരു ചെറിയ അനിഷ്ടം ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ടു കൂടി അദ്ദേഹം എന്ത് ചെയ്യാൻ ഈ മര്യാദ പാലിക്കുകയാണ്. അപ്പൊ അതിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്ന കാര്യം അതിനുള്ള പാഠമുണ്ട്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്കിതൊന്നും പലപ്പോഴും നമ്മളിൽ പലരുടെയും ശ്രദ്ധയിൽ വരാറില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ വേറെ ആൾക്കാരോട് ഇവരെ അങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് പിന്നെ കുടുങ്ങിയിട്ടുണ്ട്. ഏ അപ്പോൾ ചില കാര്യം നമ്മൾ പറയുമ്പോൾ അതിന്റെ ആഖിബത്ത് ശ്രദ്ധിക്കണം, അതിന്റെ പര്യവസാനം എന്താ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് മനസ്സിലാക്കുക, അയാൾ വേറെ ആരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്നാൽ അതേസമയം ഹക്കായ കാര്യങ്ങൾ തീരെ പറയേണ്ടതില്ല എന്നല്ല, അവകാശങ്ങളായ അർഹതപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ അത് ഏറ്റവും നല്ല വാക്കുകൾ ശ്രദ്ധിച്ചെടുക്കാൻ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മര്യാദ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സഹാബികൾ അവർക്ക് തമ്മിലുണ്ടായിരുന്ന പരസ്പരം ഉണ്ടായിരുന്ന അടുപ്പം. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മകളെ ഏറ്റവും നല്ല ഒരാളുടെ അടുക്കൽ കല്യാണം കഴിച്ചയപ്പിക്കുന്നതിൽ ഒരു ലജ്ജയുമില്ല, അദ്ദേഹത്തിന് കല്യാണം ആലോചിക്കുന്ന ഒരു മടിയില്ല. സ്വന്തം മകളെ കൂട്ടുകാരനാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂബക്കറിനേക്കാൾ ഉമറിനേക്കാൾ താഴെയുള്ള സ്ഥാനമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്കിടയിലുള്ളത്. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം ആലോചിച്ചു. അപ്പൊ അതിൽ നാണിക്കേണ്ട കാര്യമില്ല. തന്റെ മകൾക്ക് പല ആൾക്കാരും ഞങ്ങൾ അങ്ങോട്ട് ആലോചിക്കില്ല, ഇങ്ങോട്ട് ആലോചിക്കട്ടെ, നല്ല ഒരാളുടെ ബന്ധം നിന്റെ മകൾക്കോ നിന്റെ മകനോ നല്ല ഒരു ബന്ധം നീ നിനക്ക് ഉണ്ടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നീ അത് ആലോചിക്കണം. അത് നീ അവരോട് ചെയ്യുന്ന നന്മയിൽ പെട്ടതാണ്, അതിൽ ലജ്ജിക്കേണ്ട കാര്യമല്ല. സഹാബികൾ അത് ലജ്ജിച്ചിട്ടില്ല എന്നത് ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു വിവാഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വിവാഹം, ഇപ്പൊ എത്ര ഭാര്യമാരുടെ സംഭവം നമ്മൾ പറഞ്ഞു, ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, അവർ മരിച്ചതിന് ശേഷം വിവാഹ ബന്ധം പിന്നെ ബന്ധത്തിൽ ഏർപ്പെട്ടത് ആരുമായിട്ടാണ് അടുത്തത്? വിവാഹ പിന്നെ അഖദ് കരാർ ഏർപ്പെട്ടത് ആരുമായിട്ടാണ്? രണ്ടാമത്തെ കരാർ ആയിഷയുമായാണ്. രണ്ടാമത്തെ കരാർ ആരുമായാണ്? വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുമായാണ്. മൂന്ന് സൗദ ബിൻത് ജമഅ അവരുമായാണ്. നാല് ഹഫ്സ ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നീട് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം കഴിച്ച ഭാര്യ, അടുത്ത ഭാര്യ സൈനബ് ബിൻത് ഖുസൈമയെ, സൈനബ് ബിൻത് ഖുസൈമ, സൈനബ് ബിൻത് ഖുസൈമ അൽ ഹിലാലിയ, അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നീട് വിവാഹം കഴിച്ചത്. ഇത് ഉഹദ് യുദ്ധത്തിന് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഈ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം കഴിച്ച് കുറച്ച് കാലം മാത്രമാണ് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി കഴിഞ്ഞുകൂടിയത്. അവർ ഏതാണ്ട് 2 മാസമോ 3 മാസമോ ആണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി കഴിഞ്ഞത്. 2 മാസമോ അതല്ലെങ്കിൽ 3 മാസമോ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി അവർ കഴിഞ്ഞത്. റബീഉൽ ആഖർ അവസാനത്തിലാണ് അവർ വഫാത്താകുന്നത്, ഹിജ്റ 4-ാം വർഷത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. അവർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരുടെ കൂട്ടത്തിൽ അവർക്ക് അവരറിയപ്പെട്ടിരുന്ന പേര് ഉമ്മുൽ മസാക്കീൻ എന്നാണ്. അതിമാത്രം ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും ദരിദ്രരെ സഹായിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് അവരെ ഉമ്മുൽ മസാക്കീൻ എന്നായിരുന്നു സഹാബികൾ വിശേഷിപ്പിച്ചിരുന്നത്. ആ പേര് ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മയാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹ. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരിച്ച ഭാര്യയാണ്. അപ്പോൾ എത്ര ഭാര്യമാരായി? ഇപ്പോൾ 5 ഭാര്യമാരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 ഭാര്യമാർ. അത് തർത്തീബോടുകൂടി, അത് ക്രമത്തോടുകൂടി തന്നെ നമ്മൾ പഠിക്കുക. ഖദീജ, ആയിഷ, സൗദ, ഹഫ്സ, സൈനബ് റളിയല്ലാഹു തആല അൻഹുന്ന. وهذا والله تعالى اعلم بالصواب. ان شاء الله ارتا درسيل നമ്മൾ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് കേൾക്കുന്നതായിരിക്കും. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.